നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
അടുത്തയാഴ്ച നടക്കാൻ പോകുന്ന റിസർവ് ബാങ്ക് യോഗത്തിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പലിശ നിരക്ക് കുറയ്ക്കുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് ചില ബാങ്കുകളൊക്കെ ഫിക്സ്ഡ് നിരക്കിൽ മാറ്റം വരുത്തി കഴിഞ്ഞു. ഈ സാഹചര്യം എത്രത്തോളം അനുകൂലമാണെന്നും എന്താണ് നിലവിലെ അവസ്ഥയെന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സിഡ്നിയിലെ ഡിസയർ മോർഗേജ് സൊല്യൂഷൻസിൽ സീനിയർ മോർഗേജ് കൺസൾട്ടന്റായ ബിജോയ് ഫിലിപ്പ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ബിജോയ് ഫിലിപ്പ് SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ജോജോ.
ബിജോയ്, ഹോം ലോൺ എടുക്കാനിരിക്കുന്നവരും എടുത്തവരുമൊക്കെ വലിയൊരു അനിശ്ചിതത്വത്തിലും ഒരു കാത്തിരിപ്പിലുമൊക്കെയാണ്. ഫിക്സ്ഡ് വേണോ അതോ വേരിയബിളിലേക്ക് പോണോ, റിസർവ് ബാങ്കിന്റെ തീരുമാനം അനുകൂലമായിരിക്കുമെന്നൊക്കെയാണ് പലരും ആലോചിക്കുന്നത്. ഒരു മോർഗേജ് ബ്രോക്കർ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്?
ഇപ്പോഴുള്ള സാഹചര്യം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആളുകളെല്ലാം കുറച്ച് നാളത്തെ മോർഗേജിന്റെ റേറ്റ് ഹൈക്കിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള ഒരു എന്ത് ആകും എന്ന് കാത്തിരുന്ന് കാണാനുള്ള ഒരു അവസ്ഥയിലാണ്. ഒരു നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, മാർക്കറ്റിലുള്ള ഏകദേശം ഒരു 80-90% അനലിസ്റ്റുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2015-20 നമ്മൾക്ക് ഒരു ലോങ് ടൈം കട്ട് ഉണ്ടായത്. ഏകദേശം 10 റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാലും കുറച്ചിരുന്നെങ്കിലും അത് ഫുള്ള് എല്ലാ ബാങ്കുകളും പാസ് ഓൺ ചെയ്തില്ല കസ്റ്റമറുടെ അടുത്തേക്ക്. എന്നാലും നമ്മൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമ്പോൾ ബാക്കി മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും, സെയിലിലും അതിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഫിക്സഡ് റേറ്റ് എടുക്കണോ വേരിയബിൾ റേറ്റ് എടുക്കണോ എന്ന ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഒരു അവസ്ഥ അനുസരിച്ചിട്ടാണ് ഏത് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തേണ്ടത്.
ഓക്കെ. ആളുകൾക്ക് ഇല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനം ചില ബാങ്കുകളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട്. പലരും പലിശയൊക്കെ കുറച്ചിട്ടുണ്ട് ഫിക്സഡ് നിരക്കിൽ, അല്ലെ? കഴിഞ്ഞ ഒരു 2 പലിശ കുറച്ച പ്രധാനപ്പെട്ട ബാങ്കുകൾ ഏതൊക്കെയാണ്?
മേജർ ആയിട്ടുള്ള ബാങ്കുകളിലൊക്കെ ഫിക്സഡ് റേറ്റിൽ കുറവുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഫിക്സഡ് റേറ്റ് എന്ന് പറയുന്നത് അത് ബാങ്കുകളുടെ ഒരു മാർക്കറ്റ് മെക്കാനിസം എന്ന് വേണം നമുക്ക് പറയാം. അവർ കൂടുതൽ കസ്റ്റമറെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആയിട്ട് വേണമെങ്കിൽ ഫിക്സഡ് റേറ്റിനെ നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ പലിശ നിരക്ക് കുറച്ചിരിക്കുന്ന ബാങ്കുകളിൽ പ്രധാനമായിട്ട് നാബ്, സെന്റ് ജോർജ്, വെസ്റ്റ് പാക്ക് മുതലായ ബാങ്കുകളെല്ലാം തന്നെ ഫിക്സഡ് റേറ്റിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ആ കുറവ് എന്ന് പറയുന്നത് ഏകദേശം 20 മുതൽ ഏകദേശം 50 വരെയുള്ള കുറവുകൾ പല ബാങ്കുകളും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചും അതുപോലെ LVR അനുസരിച്ചും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.
ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഫിക്സ്ഡ് ലോണുകൾക്ക് മാത്രമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ഇളവുകളൊക്കെ ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുമോ?
ഫിക്സഡ് റേറ്റിലുള്ളത് ഒരു ട്രെൻഡിങ് എന്നും കൂടി പറയാം. മാർക്കറ്റിംഗ് തന്ത്രം അല്ലാണ്ട് തന്നെ നമുക്കൊരു ട്രെൻഡാണ്, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ട്രെൻഡ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഫിക്സഡ് റേറ്റിന്റെ മൂവ്മെന്റുകൾ കണക്കാക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റിസർവ് ബാങ്ക് കൂടുന്നതിന് മുമ്പ് തന്നെ ബാങ്കുകളിൽ ഉള്ള അവരുടെ എക്കണോമിക് അനാലിസിസ് അനുസരിച്ച് ഇത് കൂടാൻ പോവുകയാണെന്നുള്ള പ്രെഡിക്ഷന്റെ അടിസ്ഥാനത്തിലാണ് കൂടുന്നത്. അതുപോലെ റേറ്റ് കുറയാൻ സാധ്യതയുള്ളപ്പോഴാണ് ബാങ്കുകളിൽ ഫിക്സഡ് റേറ്റിൽ കുറവുകളും വരുത്തുന്നത്.
ഈ നിലവിൽ വരുത്തിയിരിക്കുന്ന ഈ മാറ്റം എങ്ങനെയാണ് സാധാരണക്കാരെ അല്ലെങ്കിൽ ഒരു ലോൺ ഉള്ളയാളെ ബാധിക്കുന്നതെന്ന് എനിക്കൊന്ന് ചില ഉദാഹരണങ്ങളിലൂടെ ഒന്ന് പറയുമോ? എന്തൊക്കെ മാറ്റമാണ് അവരുടെ തിരിച്ചടവിൽ ഉണ്ടാകുന്നതെന്ന്?
ഫിക്സഡ് റേറ്റിലേക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിലവിലുള്ള കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവരൊരു ആക്ഷൻ എടുത്താൽ മാത്രമേ ഉള്ളൂ അതിന്റെ ബെനിഫിറ്റുകൾ ഉണ്ടാകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ വേരിയബിൾ റേറ്റിലാണെങ്കിൽ അവരുടെ ഒരു മേജർ പോർഷൻ ഫിക്സഡ് റേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് വേരിയബിൾ റേറ്റിനെക്കഴിഞ്ഞും ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകുക. അതേസമയം പുതുതായിട്ട് ലോൺ അപ്ലൈ ചെയ്യുന്നവർക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ കമ്പയർ ചെയ്തിട്ട് ഒരു മാർക്കറ്റ് അനാലിസിസ് വെച്ചിട്ട് 2 അല്ലെങ്കിൽ 1 ഫിക്സഡ് റേറ്റ് എടുത്താൽ എനിക്ക് എന്തൊരു ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് റേറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം അവരുടെ സിറ്റുവേഷനെ അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്കൊരു അഡ്വൈസ് എടുക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ.
ഇപ്പോൾ ഒരു ശരാശരി ഒരു എമൗണ്ട് ലോൺ ഉള്ള ആൾക്ക് നിലവിൽ എത്ര തിരിച്ചടവിൽ കുറവുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും കണക്കുകളൊക്കെ ഉണ്ടോ?
അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ജോജോ, നമ്മളുടെ ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു ആവറേജ് ലോൺ എന്ന് പറയുന്ന ലോൺ സൈസ് എന്ന് പറയുന്നത് 800 ഏകദേശം 800 പ്ലസ് ആണ്, 811,000 ആണ് ഒരു മീഡിയൻ ലോൺ ആയിട്ട് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു 800,000 ഒരു ഉള്ള ഒരു ലോണിന് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി 6.25 അവരുടെ ലോൺ എങ്കിൽ, ഒരു 0.25 ഒരു ഡിഫറൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഏകദേശം ഒരു $127 to $130 ഡിഫറൻസ് ആണ് മന്ത്ലി ഉണ്ടാവുക. ആനുവലി നമ്മൾ പറയുകയാണെങ്കിൽ 1550 എബോവ് ഡിഫറൻസ് ഉണ്ടാകും. അതൊരു നല്ല സേവിങ്സ് തന്നെയാണ്, കാരണം നമ്മൾ കൂടുതൽ കൊടുക്കുന്ന പൈസ നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എപ്പോഴും നല്ലതാണ്. ആ റേറ്റ്, പിന്നെ നമുക്കറിയാം മോർഗേജിൽ റേറ്റ് മാത്രമല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉള്ളത്, അതിനോടനുബന്ധിച്ച് വരുന്ന ഫീസ് ആൻഡ് ചാർജസുകളൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കിയിട്ട് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിലേക്ക് മാറാൻ പറ്റത്തുള്ളൂ.
തീർച്ചയായും ഇതെല്ലാം എനിക്ക് തോന്നുന്നു റിസർവ് ബാങ്കിന്റെ തീരുമാനത്തെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് അല്ലേ?
അതെ, റിസർവ് ബാങ്കിന്റെ തീരുമാനമാണ്. റിസർവ് ബാങ്ക് ആണെന്ന് നമുക്കറിയാം, ഇപ്പോൾ ഒരു മാർക്കറ്റിലെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ കൺസിഡർ ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇൻഫ്ലേഷൻ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് റേറ്റ് റിഡക്ഷൻ ഉള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
തീർച്ചയായും ആ പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അടുത്ത ആഴ്ച നടക്കുന്ന യോഗത്തിൽ റിസർവ് ബാങ്ക് ഈ ക്യാഷ് റേറ്റ് കുറച്ചില്ല എങ്കിൽ ഈ ഫിക്സ്ഡ് നിരക്കൊക്കെ വീണ്ടും കൂടുമോ, അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്?
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു ട്രെൻഡിങ് ആയിട്ട് വരുന്നത് റേറ്റ് കുറയാനുള്ള സാധ്യതയാണ്. കാരണം നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ റേറ്റ് കൂടുകയായിരുന്നു ചെയ്തിരുന്നത്, റിസർവ് ബാങ്ക് കൂട്ടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ വരുന്നത്, ഏകദേശം എനിക്ക് തോന്നിയ ഒരു 13 റേറ്റ് കൂടിയിരുന്നു. അതിനുശേഷം വരുന്ന ഒരു സ്റ്റേബിൾ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ഘടകങ്ങളും അനുകൂലമായി വരികയാണെങ്കിൽ കൂടുതലും റേറ്റ് കട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഫെബ്രുവരിയിൽ അല്ലെങ്കിലും ഒരു 2-3 ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റേറ്റ് കട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഈ പലിശ നിരക്ക് ലോക്ക് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അങ്ങനെ പറയൂ, അപ്പോൾ അങ്ങനെ നമുക്ക് അപേക്ഷ കൊടുത്ത് നമുക്ക് ലോക്ക് ചെയ്തിടാൻ വേണ്ടി പറ്റുമോ?
റേറ്റ് ലോക്ക് മെക്കാനിസം ഉണ്ട്. റേറ്റ് ലോക്കിംഗ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്താണ് നമ്മൾ കൂടുതലും റേറ്റ് ലോക്ക് ചെയ്യുക. കാരണം റേറ്റ് ലോക്ക് എന്ന് പറയുന്നത് അതൊരു ഫീസ് പേ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ചില ബാങ്കുകൾക്ക് ഫിക്സഡ് റേറ്റ് ആയിരിക്കും, ചില ബാങ്കുകൾക്ക് നമ്മുടെ ലോണിന്റെ പെർസെന്റേജ് ആയിട്ടാണ് റേറ്റ് ലോക്കിന്റെ ഫീസ് ചെയ്യുക. റേറ്റ് ലോക്ക് ചെയ്യുന്നത് നോർമലി നമ്മളൊരു റേറ്റ് കൂടുന്ന സിറ്റുവേഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ അവർ സെറ്റിൽമെന്റ് വരുന്നത് നോർമലി 42 കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഒരു 2 ഡിഫറൻസ് അവിടെ വരുന്നതുകൊണ്ട് റേറ്റ് കൂടുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ റേറ്റ് കുറവാണെങ്കിലാണ് അത് റേറ്റ് ലോക്ക് ചെയ്യുന്നത് നല്ലത്. റേറ്റ് കുറയുന്ന ഒരു സിറ്റുവേഷനിൽ റേറ്റ് ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് വരുന്ന അപ്പോഴത്തെ റേറ്റാണ് നമ്മുടെ സെറ്റിൽമെന്റിൽ വരുന്ന ആ ഡേറ്റിലെ റേറ്റ് ആണ് അന്ന് ആപ്ലിക്കബിൾ ആകുന്നത്.
മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് ഒരു ലോൺ എടുക്കാൻ പോകുന്ന ആളില്ലെ, നിലവിൽ ലോൺ ഉള്ള ആളുകൾക്ക് മുന്നിൽ ഉള്ള മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ടിപ്സുകളൊക്കെ ഉണ്ടോ?
ജോജോ, നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ലോണുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എന്നത്തെ ഒരു ഹെഡേക്ക് ആണ് മോർഗേജ് എന്നുള്ളത്. അതിൽ നമ്മൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് കം ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ പേ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ, അതിനകത്ത് നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് അത് ഏറ്റവും നല്ലത്. അപ്പോൾ ലോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ചില ടിപ്സുകൾ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയത്ത് മാക്സിമം പേ ഓഫ് ചെയ്യുക, കൂടുതൽ പേ ലോൺ ചെയ്യുക, കൂടുതൽ റീപേയ്മെന്റുകൾ നടത്തുക, എക്സ്ട്രാ റീപേയ്മെന്റുകൾ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് മെക്കാനിസം ഉണ്ട്, നമ്മുടെ എക്സ്ട്രാ റീപേയ്മെന്റ്, ഒരു അതുപോലെ തന്നെ ഓഫ്സെറ്റ് അക്കൗണ്ടുള്ള ലോണുകൾ നോക്കിയെടുക്കുക, അങ്ങനെ ചെയ്ത് നമ്മളെ ലോണിന്റെ പീരീഡ് കുറച്ച് എത്രയും പെട്ടെന്ന് പേ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് പല മെക്കാനിസങ്ങളും പല മെത്തേഡുകളുണ്ട്, അതെല്ലാം നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനുമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു മോർഗേജ് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ റീപേയ്മെന്റ് ഏറ്റവും കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നമ്മളൊരു 800,000 ലോൺ ഉണ്ടെങ്കിൽ ഏകദേശം $5,000 ആണ് അവരുടെ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ആയിട്ട് പേയ്മെന്റ് വരിക. അത് നമ്മളെ കൊണ്ട് റേറ്റ് കുറയുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കത് അഫോർഡബിൾ ആണെങ്കിൽ ബാങ്കിൽ വിളിച്ച് നമ്മളത് കുറയ്ക്കാണ്ട്, ചില ബാങ്കുകൾ ഓട്ടോമാറ്റിക്കലി കുറയ്ക്കും, ചില ബാങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ റേറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ റീപേയ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ റീപേയ്മെന്റ് ആയിട്ട് നമുക്ക് അവിടെ കിടന്നോളും, നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം. അതൊരു നല്ല മെക്കാനിസം ആണ്.
ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് റിസർവ് ബാങ്കിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് അല്ലേ?
അതെ അതെ,
തീർച്ചയായും. ഏതായാലും വളരെയധികം നന്ദി ബിജോയ് ഫിലിപ്പ്, ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വളരെ ലളിതമായി വിശദീകരിച്ചതിന്. പ്രിയ ശ്രോതാക്കളെ, അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന റിസർവ് ബാങ്ക് യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട വിവിധ സാഹചര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. സിഡ്നിയിലെ ഡിസയർ മോർഗേജ് സൊല്യൂഷൻസിൽ സീനിയർ മോർഗേജ് കൺസൾട്ടന്റായ ബിജോയ് ഫിലിപ്പാണ് നിലവിലെ സാഹചര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചത്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. അപ്പോൾ കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.